ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 195 സീറ്റിൽ വിജയം ഉറപ്പിച്ച് തുടർഭരണം നിലനിർത്തി NDA. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി. മഹാസഖ്യം 42 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി. നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1.25 കോടിയിലധികം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 195 സീറ്റുകളിൽ വിജയമുറപ്പിച്ച് ഭരണ തുടർച്ച നിലനിർത്തി NDA. BJP 89 സീറ്റിലും JDU 79 സീറ്റിലും LJP 21 ലീഡ് ചെയ്യുന്നു. 243 അംഗ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറിയിരിക്കുകയാണ്. RJDയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് 42 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ സാധിച്ചത്. RJD 32 സീറ്റിലും കോൺഗ്രസ് 4 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. ബീഹാർ ഉപമുഖ്യമന്ത്രിമാരും BJP സ്ഥാനാർത്ഥികളുമായ വിജയ്കുമാർ സിൻഹയും സമ്രാജ് ചൌധരിയും ലീഡ് ചെയ്യുകയാണ്. രഘുപൂരിൽ RJDയുടെ തേജസ്വി പ്രസാദ് യാദവ് പിന്നിലാണ്. അലിനഗർ സീറ്റിൽ BJPയുടെ മൈഥിലി താക്കൂർ മുന്നിലാണ്. സിവാനിൽ മുതിർന്ന BJP നേതാവ് മംഗൾ പാണ്ഡെ മുന്നിലാണ്. ഗയ ടൌണിൽ മുതിർന്ന BJP നേതാവ് പ്രേംകുമാർ ലീഡ് ചെയ്യുന്നു. നിതീഷ് കുമാർ സർക്കാർ സ്ത്രീകൾക്കായടക്കം നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികൾ NDAയുടെ മുന്നേറ്റത്തിൽ നിർണായകമാണെന്ന വിലയിരുത്തലുകൾ. NDA സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചത് BJPയ്ക്ക് വലിയ നേട്ടമാണുണ്ടാകുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. എന്നാൽ ബീഹാർ രാഷ്ട്രീയത്തിലെ യുവമുഖമായി വിശേഷിപ്പിക്കപ്പെട്ട RJD നേതാവ് തേജസ്വി യാദവിന്റെ പ്രതിച്ഛായ വോട്ടാക്കി മാറ്റുന്നതിൽ മഹാസഖ്യം ഇക്കുറി പരാജയപ്പെട്ടു. 4 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്ന കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഇക്കുറി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിക്ക് ഒരു സീറ്റിലും കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. ബീഹാറിൽ ഈ മാസം 6-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. 2616 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. റെക്കോർഡ് പോളിംഗാണ് സംസ്ഥാനത്ത് ഇക്കുറി രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ജമ്മുകശ്മീരിലെ നഗ്രോത്ത മണ്ഡലത്തിൽ BJPയുടെ ദേവ്യാനി റാണ വിജയം നേടി. ബഡ്ഗാം മണ്ഡലത്തിൽ PDP സ്ഥാനാർത്ഥി അഗ സയ്യിദ് മുന്താസിർ മെഹദി ലീഡ് ചെയ്യുകയാണ്. രാജസ്ഥാനിലെ അൻത മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രമോദ് ജെയിൻ ആണ് മുന്നിൽ. ജാർഖണ്ഡിലെ ഘാട്ട് ജില്ലയിൽ JMM നേതാവ് സോമേഷ് ചന്ദ്ര സോറൻ ലീഡ് ചെയ്യുന്നു. തെലങ്കാനയിലെ ജൂബിലി ഹിൽസിൽ കോൺഗ്രസിന്റെ നവീൻ യാദവും പഞ്ചാബിലെ തരൺ താരൻ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഹർമീത് സിംഗ് സന്ധുവുമാണ് മുന്നിൽ. മിസോറാമിലെ ഡബയിൽ മിസോ നാഷണൽ ഫ്രണ്ടും ഒഡീഷയിലെ ന്യൂവപാഡയിൽ BJPയും ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ ഈ മാസം 21 വരെ സമർപ്പിക്കാം. December 9-11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. വിശദാംശങ്ങളിലേക്ക്.
കേരളത്തിലെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23576 വാർഡുകളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. പ്രചാരണ യോഗങ്ങളുടെയും വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ട് അഭ്യർത്ഥനയുടെയും തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായ ശേഷം 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 24-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ December 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-നുമാണ് വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥി അതേ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടറായിരിക്കണമെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ നിഷ്കർഷിക്കുന്നു. പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരാൾ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഒരു വാർഡിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. പ്രാദേശിക അവധി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നലെ വരെ 1.25 കോടിയിലധികം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം വിതരണത്തിൽ പിന്നോക്കമായ ജില്ലകളിലെ ERO മാരോടും കളക്ടർമാരോടും നേരിട്ട് സംസാരിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രവാസികൾക്കായുള്ള പ്രത്യേക കോൾ സെന്റർ സംവിധാനവും പ്രവർത്തിച്ചു തുടങ്ങിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പ്രവാസികൾ ഓൺലൈൻ സംവിധാനം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേരസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും നൽകുന്ന സുസ്ഥിര പിന്തുണയ്ക്ക് UN സെക്രട്ടറി ജനറലിന് നന്ദി അറിയിക്കുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള സാഹചര്യത്തെയും ബഹുമുഖ സഹകരണത്തെയും കുറിച്ചുള്ള ഗുട്ടേരസിന്റെ വീക്ഷണങ്ങളെ വിലമതിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 1889 നവംബർ 14 അലഹബാദിലാണ് പണ്ഡിറ്റ് നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ ശാന്തിവനത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നെഹ്റു പ്രതിമയിൽ നിയമസഭാ സെക്രട്ടറി പുഷ്പാർച്ചന നടത്തി. ഓരോ ബാല്യവും വിലപ്പെട്ടതാണെന്നും ജനാധിപത്യ മതേതരത്വ ബോധമുള്ള പൌരന്മാരെയാണ് കുട്ടികൾ വളരേണ്ടതെന്നും മന്ത്രി വീണ ജോർജ്. സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച ശിശുദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരത്ത് നടന്ന വർണ്ണാഭമായ ശിശുദിന റാലിയിൽ 400,000+ കുട്ടികൾ അണിനിരന്നു. പൂർണമായും ഷട്ട്ഡൌൺ ചെയ്ത ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ അറ്റകുറ്റ പണിയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. 1976 കമ്മീഷൻ ചെയ്തതിനു ശേഷം ആദ്യമായാണ് പവർഹൌസിന്റെ പ്രവർത്തനം ഒരു മാസത്തേക്ക് നിർത്തിവെയ്ക്കുന്നത്. December 10 വരെയാണ് വൈദ്യുതി നിലയം അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇടുക്കി ഡാമിൽ നിന്നും മൂലമറ്റം പവർ ഹൌസിലേക്കുള്ള പെൻസ്റ്റോക്കിലെയും പ്രഷർ ടണലിലെയും ജലം പൂർണ്ണമായി നീക്കം ചെയ്തു. തുടർന്ന് പ്രധാന ടണലും അണക്കെട്ടിൽ നിന്നുള്ള ഷട്ടർ സംവിധാനവും KSEBയുടെ ഡാം സേഫ്റ്റി വിഭാഗം വിശദമായി പരിശോധിച്ചു. ഓക്സിജന്റെ അളവ് കുറവായ ഈ ടണലിനുള്ളിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ എടുത്താണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടാതെ ആശയവിനിമയം തടസ്സപ്പെടാതിരിക്കാൻ ഹാം റേഡിയോ സേവനവും ഉപയോഗപ്പെടുത്തി.
മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 10.5 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടി. 13,00,000 രൂപ മൂല്യമുള്ള വിദേശ കറൻസിയും പിടിച്ചെടുത്തു. ബാങ്കോക്കിൽ നിന്നുള്ള 2 യാത്രക്കാരിൽ നിന്നുമാണ് ഇവ പിടികൂടിയത്. 4 കിലോ കഞ്ചാവ് ബാങ്കോക്ക് വിമാനത്തിന്റെ ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇന്ന് ലോക പ്രമേഹ ദിനം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ പ്രമേഹ രോഗ വ്യാപനം ഉയർത്തുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. മേഖലയിൽ 279,000+ പേർ പ്രമേഹ രോഗബാധിതരാണെന്നാണ് കണക്കുകൾ. ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം കൊൽക്കത്തയിലെ ഏദൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും മത്സരം നവംബർ 22 മുതൽ 26 വരെ ഗുവാഹത്തിയിൽ നടക്കും. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്ക് സൈനിക പിന്തുണ നൽകിയെന്ന G7 പ്രസ്താവന തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. G7 വാദം അടിസ്ഥാനരഹിതവും നിരുത്തരവാദപരവുമാണെന്ന് മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് വിമർശിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലി US ആക്രമണങ്ങൾ അവഗണിച്ച G7 നടപടി അപലപനീയമാണെന്നും ബഗായ് കുറ്റപ്പെടുത്തി. സൌദി അറേബ്യയുടെ വ്യവസായ ധാതു വിഭവ ഉപമന്ത്രി ഖലീൽ ഇബ്നു സലാമയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ ടെക്സ്റ്റൈൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദിയും തമ്മിലുള്ള വസ്ത്രവ്യാപാരം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 196 സീറ്റിൽ വിജയമുറപ്പിച്ച് തുടർ ഭരണം നിലനിർത്തി NDA. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി. മഹാസഖ്യം 41 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1.25 കോടിയിലധികം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടാരസുമായി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ 3 മണിക്ക് കേൾക്കാം.